بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد. نعم كاين كلاسيل سورة العلق വിശദീകരിച്ചു സൂറത്തു ഇഖ്റ അല്ലെങ്കിൽ സൂറത്തു ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് സൂറത്തുൽ അലഖ് ഇതൊക്കെ അതിന്റെ പേരുകളാണ്. അതിൽ സൂറത്തുൽ അലഖ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവതീർണമായത്. അതിൽ ഒരു ഭാഗം എത്ര ആയത്ത? അഞ്ചായത്. പിന്നെ 6 മുതൽ 19 വരെയുള്ള ആയത്തുകൾ. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇൻഷാല്ല. ഈ ആയത്തുകളുടെ അവതീർണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്ത് ലഭിച്ച് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പരസ്യപ്പെടുത്തു തുടങ്ങി. അതിൽ നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് പരസ്യമായിട്ട് നിർവഹിക്കുന്നത്. നിസ്കാരം പരസ്യമായിട്ട് നിർവഹിക്കുകയാണ്. കഅബയുടെ പരിസരത്ത് വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കുകൾ തടയാൻ തുടങ്ങി. വിശിഷ്യ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടയാൻ ആഹ്വാനം ചെയ്യുകയും അതിന് പല മുറകൾ പ്രയോഗിക്കുകയും ചെയ്തു, രീതികൾ സ്വീകരിക്കുകയും ചെയ്തു. പുറേഷികളുടെ സദസ്സിൽ ചെന്ന് അബൂജഹൽ ചോദിക്കും, മുഹമ്മദ് ഇവിടെ നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തടയുന്നില്ല? ഞാൻ കാണുകയാണ് എങ്കിൽ മുഹമ്മദിന്റെ മുഖം ഞാൻ ചവിട്ടി മണ്ണിൽ തേമ്പും എന്ന് ഒക്കെ ഗർജിക്കാൻ തുടങ്ങി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോൾ അബൂജഹൽ ഖുറൈശികളെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, ഇന്നലെ നമ്മൾ അറുത്തുകൂട്ടിയ ഒട്ടകങ്ങളുടെ പിന്നെ ഈ സലൽ ജുസൂർ ഒട്ടകങ്ങളുടെ ഈ പിന്നെ ആന്തരികാവയവങ്ങൾ വേസ്റ്റുകളുണ്ട്, അതാര് കൊണ്ടുവന്ന് മുഹമ്മദിന്റെ മുതുകിലെറിയും? അങ്ങനെ നിസ്ലാസ്ലമാ തങ്ങൾ ദീർഘനേരം സുജൂദാണ് നിസ്കാരത്തിൽ. അപ്പോൾ ആ സുജൂദിൽ കിടക്കുമ്പോൾ ആര് കൊണ്ടുവന്നിട്ടും മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മുതുകിലെറിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഉഖ്ബത്ത് ഇബ്നു അബി മുഅയ്ദ് ലഅനത്തുല്ലാഹി അലൈഹി അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും അങ്ങനെ അത് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിൽ വലിച്ചുകൂട്ടി. ഇതൊക്കെ ആരുടെ ദുഷ്ടതയാണ്? അബൂജഹൽ എന്ന അംറു ബിനു ഹിഷാമിന്റെ ദുഷ്ടതയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനത്തെ വിശിഷ്യ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ തടുക്കുക തടയിടുക എന്നുള്ളതായിരുന്നു അബൂജഹലിന്റെ ഒരു ഹീന കൃത്യം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നേരെയുള്ള അയാളുടെ ഒരു നിലപാട്. ആ വിഷയത്തിലാണ് കല്ല ഇന്നൽ ഇൻസാന ലയതഗ എന്ന് തുടങ്ങി കല്ല ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്ന ആയത്തുകൾ എന്നുവരെയുള്ള ആയത്തുകളുടെ അവതീർണത. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ തടയുവാൻ ഒരുമ്പെടുകയും അതിനു വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും അതിന് ചില രീതികൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളാണിത്. മനസ്സിലായി? ഒരിക്കൽ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായിരിക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചവിട്ടാ ചെന്നു. മുഹമ്മദ് കഅബയുടെ പരിസരത്ത് മുഖം പിന്നെ കുത്തിയിട്ടുണ്ട് എങ്കിൽ, സുജൂദ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ അവനെ ചവിട്ടി തേമ്പും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അബൂജഹൽ ചെന്നത്. പക്ഷേ ചെന്നതിലേറെ ഊക്കിൽ അബൂജഹൽ എന്ത് ചെയ്ത്? പിന്നോട്ടാഞ്ഞു. അപ്പോ പിന്നെ അബൂജഹലിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പിന്നോട്ടാഞ്ഞത്? അപ്പോൾ എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ കിടങ്ങുകൾ, ചില ബീബൽസമായ രൂപങ്ങൾ, ചില തൂവലുകൾ, ഇതൊക്കെ ഞാൻ പ്രത്യക്ഷപ്പെട്ടത് കണ്ടു എന്നാണ് അബൂജഹൽ പറഞ്ഞത്. അപ്പോ ആളുകൾ പേടിച്ച്. അബൂജഹൽ ഇത് പറഞ്ഞ് നിസ്ലാ സലമ തങ്ങൾ അറിഞ്ഞപ്പോ നിസ്ലാ സലമ തങ്ങൾ പറഞ്ഞത്, അവൻ എന്നെ ചവിട്ടി തേമ്പാൻ അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ ഇഞ്ചിഞ്ചായി ശിക്ഷിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അബൂജഹൽ ഉണ്ടോ ഇവിടെ നോക്കി? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചവിട്ടാൻ, ചവിട്ടി തേമ്പും എന്ന് പറഞ്ഞ് ചവിട്ടാൻ വേണ്ടിയിട്ട് ആഞ്ഞു ചെന്നു. പക്ഷേ മുന്നിൽ കിടങ്ങുകൾ, ബീബൽസമായ രൂപങ്ങൾ, മനസ്സിലല്ലേ, ചില ചിറകുകൾ, ഇതൊക്കെ തൂവലുകൾ, ഇതൊക്കെ കണ്ട് അബൂജഹൽ പിന്നോട്ടാഞ്ഞു. പക്ഷെ അബൂജഹൽ എന്നിട്ടും എന്ത് ചെയ്തില്ല, പാടുള്ള അബൂജഹലിന്റെ പേര് അബു ഹക്കം എന്നാണ്, ആ വിളിപ്പേര് അബു ഹക്കം. അബു ഹക്കം ആ അബു ഹക്കമാണ് ആരായി മാറിയത്? അബൂജഹിൽ അല്ല, അബൂജഹൽ. അബൂജഹൽ നമ്മൾ വിളിച്ചു വിളിച്ചായതാണ്, അങ്ങനെ വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. അബൂജഹിൽ ആയാലും അബൂജഹൽ ആയാലും ഈ ഇത് വിളിപ്പേരാണ് അബു ഹക്കം. അത് നല്ല അർത്ഥം വരുന്ന വിളിപ്പേരാണ്, യുക്തിയും പൊരുളും ഒക്കെ ഉള്ള ഒരു അർത്ഥം ആശയം. അയാളുടെ പേര് അമ്രാണ്, അബൂജഹലിന്റെ പേര് അമ്രാണ്. അമ്രന്റെ വാപ്പാന്റെ പേര് ഹിഷാം, ഹിഷാമിന്റെ വാപ്പാന്റെ പേര് അൽ മുഗീറ. മുഗീറിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള. അയാളുടെ വാപ്പാന്റെ പേര് ഉമർ അല്ലെങ്കിൽ അമ്രു, ഉമർ അല്ലെങ്കിൽ അമ്രു. ഇയാളുടെ വാപ്പാന്റെ പേര് മഹ്സൂം, അയാളുടെ വാപ്പാന്റെ പേര് യഖബ. അയാളുടെ വാപ്പാന്റെ പേര് മുറത്ത്, അയാളുടെ വാപ്പാന്റെ പേര് കഅബ്. ലുഐ, ഖാലിദ്. എന്തിനാ ഞാൻ എഴുതിയത്? അമ്ര ഇബ്നു ഹിഷാം ഇബ്നുൽ മുഗീറ ഇബ്നു അബ്ദുള്ള ഇബ്നു അമ്ര അല്ലെങ്കിൽ ഇബ്നു ഉമർ ഇബ്നു മഹ്സൂം ഇബ്നു യഖള ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഖാലിദ് ഇബ്നു ഫിഹർ ഇബ്നു മാലിക്, അങ്ങനെ പോവാ. ഇത് എന്തിനാ എഴുതിയറിയോ? ഇത് മനസ്സിലാക്കാണ്. എന്താ ഇതെന്താ ഈ മുറത്ത്? മുറത്തിനൊരു പ്രത്യേകത ഉണ്ട്. അബൂജഹലിന്റെ വാപ്പാൻ ഇങ്ങനെ എണ്ണീട്ടുണ്ടെങ്കിൽ മുറത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? എന്തോ കുറേശ്ശികളൊക്കെ കുറേശ്ശി തന്നെയാണ്. നമ്മളിവിടെ കുറേശ്ശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേശ്ശികൾ കുറെ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ഗോത്രമാണ് ബനു മഹ്സൂം പറഞ്ഞിട്ടുണ്ട്. ബനു മഹ്സൂം, ബനു സഹം, ബനു ജഹം, ബനു അബ്ദു മനാഫ്, ബനു അബ്ദുദ്ദാർ, അങ്ങനെ കുറെ ഉണ്ട്. ഇത് പറഞ്ഞ എന്തിനാ? ഇവിടെ ഈ മുറത്തിന്റെ പ്രത്യേകത എന്താ? മുറത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര ചെന്ന് മുട്ടുന്നത് ഇവിടെയാണ്. മുഹമ്മദ് പാപ്പാന്റെ പേര് അബ്ദുള്ള, പിന്നെ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്. അപ്പോ മുറത്തിന് യഖവ എന്ന പേരുള്ള ഒരു മകനുണ്ട്. പിന്നെ കിലാബ് പറഞ്ഞിട്ട് വേറെ മകനുമുണ്ട്. കിലാബിന്റെ സന്താന പരമ്പരയിലാണ് നബിസ്വല്ലാസ്ലം മാതങ്ങൾ. യക്കൊള്ളത്തിന്റെ സന്താന പരമ്പരയിലാണ് അത്. അമ്രബിനു ഹിഷാം, ഇവരൊക്കെ കുറൈശികളാണ്, എല്ലാവരും കുറൈശികളാണ്. നബിസ്വല്ലാ അലിസ്വല്ലം മാതങ്ങളുടെ പിന്നെ പിതൃപരമ്പരയിൽ മുറത്തിലാണ് അബൂജഹലിന്റെ പിന്നെ പിതൃപരമ്പര ചെന്ന് മുട്ടുന്നത്. ഇത് ഞാൻ ഇവിടെ എഴുതാതിന്റെ കാരണം, നമുക്ക് ചില പിന്നെ പാഠങ്ങളായി നമുക്ക് പഠിക്കാറുണ്ട്. അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബദ്ധവൈരിയും കൊടിയ ശത്രുവാണ്. ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്നാണ്. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, എന്താ ഈ ഉമ്മത്തിൽ, ഈ ഉമ്മത്തിൽ നമ്മ മുസ്ലിം സമൂഹത്തിലെ ഫിർഔൻ. ഫിർഔൻ ആരാ? ആ ഈജിപ്തിലെ ഫിർഔനാണ്. ആ ഫിർഔന്റെ അഹങ്കാരം എത്ര ഉണ്ടായിരുന്നോ, ആ അഹങ്കാരം പോലത്തെ അഹങ്കാരം ആർക്കും ഉണ്ടായിരുന്നു? ഈ അമ്ര ഇബ്നു ഹിഷാമിനുണ്ടായിരുന്നു. പിന്നെ ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വളരെ ദ്രോഹിച്ചിട്ടുണ്ട്. അയാൾ ദ്രോഹിച്ച ദ്രോഹങ്ങളിൽ ഏറ്റവും കടുത്ത ഒന്നായിരുന്നു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമസ്കരിക്കാൻ സമ്മതിക്കാതിരിക്കുക. നമസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിലക്കുകയും ആളുകളെ അതിന് പ്രേരിപ്പിക്കുകയും അതിന് ചട്ടം കൂട്ടുകയും ചെയ്യുക എന്നുള്ളത്. ഉഖുബത്ത് ബിൻ അബി മുആയിദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒട്ടകത്തിന്റെ ഈ കുടൽമാലകൾ എറിയാൻ തന്നെ കാരണം ആരാ? അബൂജഹലാണ്. അബൂജഹൽ എന്ന അമ്ര ഇബ്നു ഹിഷാമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത് കല്ല ഇന്നൽ ഇൻസാന ലയതുഗ അറാഹു സ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജ അറൈത അല്ലദി യൻഹ അബ്ദൻ ഇദാ സല്ല അറൈത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ അറൈത ഇൻ കദബ വതവല്ല ألم يعلم بأن الله يرى كلا لئن لم ينتهي لنسفعا بالناصية ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطيعه واسجد واقترب الله سورة الأنفال തുടക്കത്തിൽ പറഞ്ഞത് അല്ലാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളാണ്. മനസ്സിലെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗ ദർശനം നൽകിയതിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ അള്ളാഹുന്റെ ഔദാര്യമാണ് അല്ലെ? അതുകൊണ്ടല്ലേ ഇഖ്റാ എന്ന് പറഞ്ഞിട്ട് നുബുവത്ത് ഇറക്കിയത് അല്ലെ? അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലദി പിന്നെ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അള്ളാഹുവാണ് പഠിച്ചത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനോട് ഇഖ്റാ എന്ന് പറഞ്ഞത് ചെയ്ത് അള്ളാഹു എന്നുള്ള സന്ദേശം നുബുവത്ത് കൈമാറി. എന്തിനെ? മനുഷ്യന്മാരെ ഹിദായത്തിലാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിറാഅത്ത്, അതേപോലെ തന്നെ കിതാബത്ത്, അതേപോലെ അതൊക്കെ അള്ളാഹുവിന്റെ എന്താണ്? ഔദാര്യാണ്. ഇഖ്റാ വറബ്ബുകൽ അക്രം. റബ്ബ് എന്താണ്? അൽ അക്രമാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ, പ്രതിഫലമൊന്നും വാങ്ങാതെ, ഒന്നും ചോദിക്കാതെ ഔദാര്യവാനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചും ഔദാര്യമേകിയും സന്മാർഗം കാണിച്ചും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച മനുഷ്യൻ എന്താ മനുഷ്യന്റെ പ്രത്യേകത? കല്ല ഇന്നൽ ഇൻസാന ലയതഗ. കല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഹക്കൻ എന്നർത്ഥം. ഹക്കൻ തീർച്ചയായും, ഹക്കൻ തീർച്ചയായും. ഇന്നൽ ഇൻസാൻ അവിടെ അതന്നെ ഇന്ന, ഇവിടെ കല്ല എന്ന് പറഞ്ഞാൽ ഹക്കൻ വാസ്തവമായിട്ടും, ഇന്നൽ ഇൻസാൻ ഇന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ തീർച്ചയായും എന്നർത്ഥത്തിൽ മനുഷ്യൻ, തീർച്ചയായും മനുഷ്യൻ അൽ ഇൻസാൻ മനുഷ്യൻ. ലയതഗ ലയതഗ അവൻ അതിര് വിടുന്നവനാകുന്നു. ലയതഗ പരിധി വിടുന്നു. ഈ ലാമും അതേപോലെ തന്നെ തീർച്ചയായും എന്നുള്ള ഒരു ആശയം കൊണ്ടുവരാനാണ്. ലയത്തുക അവൻ അതിരി വിടുന്നു. ഇന്നൽ ഇൻസാന ലയത്തുക മനുഷ്യൻ അതിരി വിടുന്നു. എപ്പോ? അർറാഹു സ്തഗ്ന. അർറാഹു എന്താ? അർറാഹു കണ്ടു. അർറാ കണ്ടതിനാൽ, അന്നുള്ളത് മസ്ദരിയ എന്ന് പറയും. അർറാ കണ്ടതിനാൽ, മനുഷ്യൻ കണ്ടതിനാൽ. ഹു ഹു എന്നാണ് മനുഷ്യൻ, അവനെ തന്നെ. മനുഷ്യൻ കണ്ടതിനാൽ, ഹു മനുഷ്യനെ, മനുഷ്യൻ തന്നെ കണ്ടതിനാൽ. എങ്ങനെ കണ്ടതിനാൽ? ഇസ്തഗ്ന. എന്താ ഇസ്തഗ്ന? സ്വയം പര്യാപ്തനായി, സ്വയം പര്യാപ്തനായി, ധനികനായി, ധന്യനായി. ഇസ്തഗ്ന എന്നാണ് അതാ ധന്യത കാണുക, സ്വയം പര്യാപ്തനാവുക എന്നുള്ള അർത്ഥം. അപ്പോ മനുഷ്യൻ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ മനുഷ്യൻ ലയത്തക, അവൻ അതിരുവിടുന്നു, അവൻ അതിരുവിടുന്നു. ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞ് ഈ ഇൻസാൻ കൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? പ്രധാനമായും പ്രഥമമായും ആരാണ്? അബൂജാലാണ്, അംറു ബിനു ഹിഷാമാണ്. കാരണം ഓന്റെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങുന്നത്. പക്ഷെ ഓന് മാത്രം പ്രത്യേകമല്ല, അംറു ബിനു ഹിഷാമാണ് ഇതിന്റെ പ്രഥമ നോട്ടം, ആയത്തിന്റെ നോട്ടം. പക്ഷേ അംറിന്റെ സ്വഭാവം ആർക്കുണ്ട്? അവരുടെ കയ്യിൽ എന്താണ്? ആ വിധി ബാധകമായവരാണ്. വിധി അംറിന് മാത്രമല്ല, ഈ സ്വഭാവക്കാർക്കൊക്കെ ബാധകമാണ്. അള്ളാഹു പറയാണ് കല്ല, ഹക്കൻ, വാസ്തവമായിട്ടും, ഇന്നൽ ഇൻസാന ലയതഹ, മനുഷ്യൻ അതിരുവിടുന്നു. അപ്പൊ അർറാഹു സ്തഗ്ന, സ്വയം പര്യാപ്തനായി അവൻ തന്നെ കാണുകയായാൽ, കണ്ടാൽ. ഇന്ന ഇല റബ്ബിക റുജ, എന്താ ഇന്ന? തീർച്ചയായും ഇല റബ്ബിക്, ഇല റബ്ബിക് നിന്റെ റബ്ബിലേക്കാണ്, നിന്റെ റബ്ബിലേക്കാണ്. അർറുജ, അർറുജ എന്നാണ് അൽമർജ, മടക്കം. റുജുർ, റുജുർ മടക്കം. നിന്റെ റബ്ബിലേക്കാണ് മടക്കം, റബ്ബിലേക്കാണ് എന്നുള്ളതല്ല, റബ്ബിലേക്ക് മാത്രമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശം. കാരണം എന്താ? ഇന്ന റുജ ഇല റബ്ബിക് എന്നാണ്. ഇന്ന തീർച്ചയായും, അർറുജ മടക്കം, എവിടുക്ക? ഇല റബ്ബിക്ക്, റബ്ബിലേക്ക് എന്നാണ്. പക്ഷെ ഇല റബ്ബിക്ക് എന്നുള്ളതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് എന്നിട്ട് റുജ പറഞ്ഞു. അപ്പൊ എന്തിനാണ്? മാത്രം എന്നർത്ഥം കിട്ടാനാണ്. അപ്പോ റബ്ബിലേക്ക് മാത്രമാണ് മടക്കം. എപ്പോ? ആ ഇവിടെ ഉലകത്തിൽ പിറന്ന മനുഷ്യൻ ഇവിടുന്ന് മടങ്ങണം. എവിടേക്ക് മടങ്ങണം? അറബിലേക്ക്. അവിടേക്കല്ലാതെ വേറൊരിക്കും എന്തില്ല, ഒരു മടക്കല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയാൻ കാരണം, ഇതിവിടെ പറയാൻ കാരണം, ഈ ഒരു ബോധമില്ലാത്തത് കാരണത്താലാണ് ഈ ഒരു സ്വഭാവം മനുഷ്യന് വരുന്നത്. മനുഷ്യന് ഈ അതിരി വിടുന്നത് എന്തുകൊണ്ടാ? ആ മരണുണ്ട്, മരിച്ചതിന് ശേഷം പടച്ചോന്റെ അടുത്തേക്ക് ഒരു പോക്കുണ്ട്, അവിടെ ഒരു വിചാരണുണ്ട്, പരലോക കോടതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഓർമ്മിപ്പിക്കുകയാണ്. സ്വയം പര്യാപ്തനെന്ന് മനുഷ്യൻ കണ്ടാൽ മനുഷ്യൻ എന്ത് ചെയ്യും? അതിരിവിടും. അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീദിന്റെ സ്വരത്തിൽ പറയാണ്, ഇന്ന ഇല റബ്ബിക റുജാ, നിന്റെ റബ്ബിലേക്ക് മാത്രമാണ് നിന്റെ മടക്കം. അതുകൊണ്ട് അതിരിവിട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ ചെന്നിട്ട് ഈ കണക്ക് പറയേണ്ടി വരും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരെ ഓർമ്മിപ്പിക്കണം, അബൂജഹലിനെ ഓർമ്മിപ്പിക്കുകയാണ്, ആ സ്വഭാവമുള്ളവരൊക്കെ ഓർമ്മിപ്പിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇസ്തഗ്ന എന്നുള്ളതുണ്ടല്ലോ, ഖനിയിൽ നിന്നാണ്. എന്താ ഈ ഖനി അറിയ? ആർക്കാ ഖനി അറിയ? ധനികനാണ് പറയാ, ധനികനാണ് പറയാ. ഒരാൾ ധനികനാകുക എന്നുള്ളത് കുഴപ്പമുള്ള സംഗതിയല്ല. ഒരാൾക്ക് എന്ത് ചെയ്യാം? സമ്പത്ത് കൊള്ളാം, സമ്പത്ത് കൈയാളാം. പക്ഷേ സമ്പത്ത് കൊള്ളുകയും കൈയാളുകയും ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് എന്തുണ്ടാകാൻ പാടുള്ളതല്ല, ഈ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഏത് സ്വഭാവം ഉണ്ടാകാൻ പാടുള്ളതല്ല? ആ അതിര് വിടാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ നമ്മൾ സൂറത്ത് ഹുമസയിൽ പഠിച്ചു. എന്താ ഹുമസയിൽ പഠിച്ചത്? വൈലു ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലഹു വഅദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. സ്വത്ത് കൂട്ടുക എണ്ണ എന്നുള്ളത് നമുക്കൊക്കെ സ്വത്ത് വന്നിട്ടുണ്ടെങ്കിൽ എണ്ണണീന് പ്രശ്നമൊന്നുമില്ല അല്ലേ. സ്വത്ത് നമ്മളുടെ പൈസ നമുക്ക് എണ്ണണീന് പ്രശ്നമുണ്ട ഇല്ല, അത് നമുക്ക് അനുവദിച്ചതാണ് സമ്പാദിക്കാൻ, സമ്പത്ത് എണ്ണാമാ മുഷ്കിൽ. അതേസമയം യഹ്സബു അന്ന മാലഹു അഖ്ലദ, അത് പ്രശ്ന. തന്റെ സ്വത്ത് തന്നെ ഇവിടെ ആ മരണമൊന്നുമില്ല, പരലോകമൊന്നുമില്ല, ആ പൈസ ഉണ്ട്, അതുകൊണ്ട് തനിക്കെന്നും ശാശ്വതത്വം, ഞാൻ പൈസ ഉള്ളതുകൊണ്ട് എനിക്കുണ്ടാകും, മരണമൊന്നുമില്ല എന്നിട്ട് പരലോകപ്പേടിയില്ലാത്ത, മരണചിന്ത ഇല്ലാത്ത രീതിയിലുള്ള എണ്ണലാണ് പ്രശ്നം. അതാണ് പ്രശ്നം, മനസ്സിലായത്? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇന്നൽ ഇൻസാന ലയതഹ അർറാഹു ഇസ്തഗ്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിൽ മൂന്നാളുടെ ഒരു കഥ പറഞ്ഞു, മൂന്നാളുടെ കഥ പറഞ്ഞു. ഒരു പാണ്ഡുരോഗി, ഒരു കഷണ്ടിക്കാരൻ, ഒരു ബ്ലൈൻഡ് അല്ലേ. ഇവരെ മൂന്നുപേരെയും അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാൻ ഉദ്ദേശിച്ച് എന്താ ചെയ്തത്? എന്താ ചെയ്തത്? ഈ ഇവരെ പരീക്ഷിക്കാൻ അള്ളാഹു എന്താ ചെയ്തത്? ഒരു മലക്കിനെ പറഞ്ഞയച്ച്, മനുഷ്യരൂപത്തിൽ ഒരു മലക്കിനെ പറഞ്ഞയച്ച്. കഷണ്ടിക്കാരൻ്റെ അടുത്ത് ചെന്ന് എന്താ ചെയ്തത്? കഷണ്ടിക്കാരനെ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല, അവലെ ചെന്നത് പാണ്ഡുരോഗിന്റെ അടുത്ത്. ആ പാണ്ഡുരോഗിനോട് ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പറഞ്ഞ്, എനിക്ക് ഈ പാണ്ടാണ്, അതുകൊണ്ട് എനിക്ക് പിന്നെ നല്ല തൊലി വേണം. അപ്പൊ സ്വത്തായിട്ട് എന്താ വേണ്ടത്? പറഞ്ഞ എനിക്ക് ഒട്ടകാണ് ഇഷ്ടം, ഒട്ടക അല്ലെ. അപ്പൊ അത് അദ്ദേഹത്തിന് ഇടാൻ വേണ്ടിട്ട് പ്രാർത്ഥിച്ച് പിന്നെ കശണ്ടിക്കാരുടെ അടുത്ത് നിന്ന് അപ്പൊ അയാൾ പറഞ്ഞത് എനിക്ക് വേണ്ടത് എന്താണ്, നല്ല കേശമാണ്, മുടിയാണ്, ഭംഗിയുള്ള മുടി. അതേപോലെ തന്നെ എനിക്ക് വേണ്ടത് സമ്പത്തായിട്ട് എന്ത് വേണമെന്ന് വെച്ചപ്പോ പശുവാണ്. അടുത്ത അവിടുത്തെ ചെന്ന് അയാൾ ബ്ലൈൻഡാണ്, അപ്പൊ അയാൾക്ക് എന്താ വേണ്ടത്? കാഴ്ച വേണം. പിന്നെ അയാൾക്ക് സ്വത്തായിട്ട് ഇഷ്ടമുള്ളത് ആടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് വർക്കത്തിന് വേണ്ടി മൂന്നാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് മലക്ക് പോയി. അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് സ്വത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല വേണോ ചോദിച്ച് അല്ല തന്നെ മലക്ക് പോയി. അപ്പൊ സ്വത്ത് വേണം, സ്വത്ത് വേണം. പക്ഷേ സ്വത്ത് കൊടുത്ത് സ്വത്ത് കിട്ടിയ ഇവർ മൂന്നാളും എങ്ങനെ പ്രതികരിച്ച്? പിന്നെ ഒരു സാധുവിന്റെ വേഷത്തിൽ മലക്ക് വീണ്ടും അവരെത്തി ചെന്ന് അപ്പോഴത്തേക്ക് അവർ വലിയ വമ്പൻ ടീമായിക്കണ്. ഇങ്ങനെയല്ലേ പറയാ, നമ്മളാളുകൾ അങ്ങനെ പറയും, വലിയ ഒമ്പൻ ടീമായിക്കണ്. ഒട്ടകങ്ങളുടെ സ്വത്തുക്കൾ, പശുക്കളുടെ സ്വത്തുക്കൾ, ആടുകൾ, ഇങ്ങനെ ഇഷ്ടംപോലെ ഉഷാറായിക്കണ്. മലക്ക് വീണ്ടും മനുഷ്യരൂപത്തിൽ ഒരു മിസ്കിന്റെ രൂപത്തിൽ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോ പണ്ടത്തെ പാണ്ഡുരോഗി ഒട്ടക സമ്പത്ത് അങ്ങനത്തെ വലിയ പാർട്ടിയാണ്. മൂപ്പരോട് ചോദിച്ച് ആ മൂപ്പരെന്താ പറഞ്ഞ്, ആ ഇതിന്നൊരൊട്ടകത്തെ തരാന്ന്. കുറേ ഒട്ടകങ്ങളുണ്ട്, ഒരൊട്ടക ചോദിച്ചേ. ചോദിച്ചതും എങ്ങനെയാണ്, ഞാനൊരു വഴിപ്പോക്കനാണ്, യാത്രാമാർഗം മുട്ടി ഇവിടെ നിന്ന് എന്റെ ഉദ്യമം ലക്ഷ്യം അത് കാണാൻ ഒരു നിർവാഹമല്ല, കുറേ ഒട്ടകങ്ങളുണ്ടല്ലോ, ഒരൊട്ടകത്തെ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്, ഒരൊട്ടകത്ത് തരാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ പറയാണ്, നിങ്ങൾ പണ്ട് സാധു ഇല്ലേ, പഠിച്ചോ തന്നേല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, പറഞ്ഞ അയാളുടെ പ്രയോഗതാണ്, വാറസ്തുഹു കാബിറൻ അൻ കാബിർ. എന്താ, ആ അള്ളാഹു തന്നല്ലേ, നിങ്ങൾ പണ്ട് പാവയിനല്ലേ എന്ന് അയാളോട് ഈ മിസ്കീ പറഞ്ഞപ്പോൾ പറയണ്, പഠിച്ചോ തന്നതോ. വാറസ്തുഹു, ഈ ഒട്ടകങ്ങളെ മുഴുവൻ, ഈ സമ്പത്ത് മുഴുവൻ ഞാൻ അനന്തരം എടുത്തതാണ്. കാബിറൻ അൻ കാബിർ, നമ്മളെ കാക്ക ആ കാരണം വരെ വല്യാപ്പാരൊക്കെ ഭയങ്കര ടീമേനി, അങ്ങനെ ഓലിലൂടെ അനന്തരം എടുത്തതാണ് ഇത് എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ നോക്കി, നിങ്ങൾ ഇന്നൽ ഇൻസാനിലേത്തു ഇസ്തകന, അതാ എന്റെ ഉദാഹരണം. മറ്റോന്റെ അടുത്ത് തന്നെ, കശണ്ടിക്കാരുടെ അടുത്ത് തന്നെ എന്നിട്ട് പറയാണ് ഇതേപോലെ പറഞ്ഞ്, ഒരു പശുവിനെ തന്നാൽ മതി എന്റെ യാത്ര ലക്ഷ്യം കാണാനാവും. പറഞ്ഞു തൊടാൻ പറ്റൂല, ഭയങ്കര വിഷയമാണ്, പ്രശ്നമാണ്. അപ്പൊ പറയാ, നിങ്ങൾ പണ്ട് സാധുവില്ല, പഠിച്ചോ തന്നാലേ. അപ്പോൾ മൂപ്പരും പറഞ്ഞ എന്താണ്, വാറസ്തുഹു കാബിറൻ അൻ കാബിർ, രണ്ടാളും കളവ് പറഞ്ഞു. മൂന്നാമത്തെ ആള്, അയാൾ ആഴമ അന്ധനായിരുന്നു, അന്ധന്റെ അടുത്ത് ചെന്ന് അപ്പൊ പറഞ്ഞപ്പോ അന്ധനോട് ചോദിച്ചു. പറഞ്ഞ് അന്ധനാണ് യഥാർത്ഥത്തിൽ ഈ സ്വഭാവമല്ലാത്തോ. അന്ധൻ എന്താ പറഞ്ഞ്, അന്ധൻ പറഞ്ഞത് ഞാൻ പണ്ടൊരു ബ്ലൈൻഡേനി, പഠിച്ചവൻ എനിക്ക് കാഴ്ച തിരിച്ചു തന്ന്, ഞാൻ പറ്റൊരു പട്ടിണി പാവേനി, പഠിച്ചവനാണ് എനിക്ക് ഈ സമ്പത്ത് മുഴുവൻ തന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് ഇതിൽ നിന്ന് കൊണ്ടുപോയിക്കോളി, നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങൾ ശേഷിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് എന്നാണ് അയാൾ പറഞ്ഞത്. നിങ്ങൾ എത്രയാണോ കൊണ്ടുപോകുന്നത് അതാണ് എനിക്കിഷ്ടം, നിങ്ങൾ എനിക്ക് വേണ്ടി ബാക്കി വിടുന്നതിനേക്കാൾ എന്ന് അയാൾ പറഞ്ഞു. ഈ വർത്തമാനം പറഞ്ഞില്ല. അപ്പൊ ഉണ്ടോ, എപ്പോഴാണ് ഒരാൾ ഗനിയായിട്ട് അയാൾ മോശക്കാരനാകുക? അയാൾ ആ യത്ക അറാഹു ഇസ്തഹന, സ്വയം പര്യാപ്തനാണെന്ന് കണ്ട് അയാൾ അതിരുവിടുമ്പോഴാണ് പ്രശ്നമാകുക. അല്ലാതെ ഒരാൾ സ്വത്ത് കൊണ്ടു മാഫി മുഷ്കിൽ, സ്വത്ത് എന്നി മാഫി മുഷ്കിൽ, പക്ഷേ അയാൾ സ്വയം പര്യാപ്തടിച്ച് അയാൾ അതിക്രമിയാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രശ്നം വരുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്പന്നനായിരുന്നു, രാജാവായിരുന്നു, പിൽക്കാലത്ത് ഒരാൾക്കും ഉണ്ടാകാത്ത വിധം ഒരു ആധിപത്യം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോഴൊക്കെ എന്താ പറഞ്ഞത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതിന്റെ റബ്ബിന്റെ ഔദാര്യം കണ്ട, അതാണ് അതാണ് വേണ്ടത്, ഇതില്ല ലയത്ത് ഹുസ്തകന എന്നുള്ളതില്ല. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല ആ നിന്ന നന്ദികേട് കാണിക്കുമോ ഇതെന്നെ പരീക്ഷിക്കുവാൻ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ആരിലേക്ക് ചേർത്തിരുന്നു, റബ്ബിലേക്ക് ചേർത്തിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ പറയുന്നു. വ വരിസ സുലൈമാൻ ദാവൂദ്, സുലൈമാൻ നബി വാപ്പ ദാവൂദ് നബിയെ അനന്തരെടുത്ത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, വഖാല യാ അയ്യുഹന്നാസ് ഉല്ലിംന മൻതിഖത്തൈർ വ ഊതീന മിൻ കുല്ലി ശൈ, ജനങ്ങളെ വിളിച്ചിട്ട് സുലൈമാൻ നബി പറയാണ്, ജനങ്ങളെ പിന്നെ പക്ഷികളുടെ സംസാരം അത് ഗ്രഹിക്കാനുള്ള കഴിവ് നൽകി. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വഊതീന മിൻകുല്ലി ശൈ, യശ്മാനാത്തു, എല്ലാം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഹാദാ ലഹുൽ ഫദ്ലുൽ മുബീൻ. എന്നിട്ട് പറയണ വഹുശിറ അലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യുസഅഉൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സൈന്യം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. സൈന്യം എന്തൊക്കെയാണ്? ജിന്നുണ്ട്, ഇൻസുണ്ട്, തൊയർ പക്ഷിസേന വരെയുണ്ട്. അങ്ങനെയാണ് ഈ സൈന്യത്തെയിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാണം കുറിക്കുമ്പോഴാണ് ഉറുമ്പുകൾ വസിക്കുന്ന താഴ്വാരത്തിലെത്തി. അപ്പൊ ഉറുമ്പിന്റെ സംസാരം കേട്ടത് മനസ്സിലായില്ലേ? ഉറുമ്പിന്റെ സംസാരം കേട്ട് യാ യുവൻ നമ്ലു ദുഖുലു മസാക്കിനക്കും ലാ യഹ്തിബന്നക്കും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഊറൂൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി. ആ സന്ദർഭത്തിൽ അള്ളാഹു പറയാണ് ഫതബസ്സമ ദാഹികം മിൻ ഖൗലിഹ, ഉറുമ്പിന്റെ സംസാരം കേട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ? വഖാല റബ്ബി ഔസിഉനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലൈ. എന്താ? റബ്ബി ഔസിഉനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലൈ. പറഞ്ഞു, നീ എനിക്ക് ചൊരിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് പിന്നെ പ്രേരണ ഏകേണമേ, ഉദവി ഏകേണമേ എന്നാണ് അദ്ദേഹത്തിന്റെ ദുആ. മാത്രമല്ല അദ്ദേഹം പറയുന്നത് അലയ്യ വാല വാലിദൈ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള പ്രേരണയാകണം. വൻ അമല സ്വാലിഹൻ, എനിക്ക് സാലിഹായ പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണയും നൽകണം. വഅദ്ഖിൽ നീ ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സാലിഹീങ്ങളായ ദാസന്മാരിൽ നിന്റെ കാരുണ്യത്താൽ നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. അണ്ടാ, അപ്പൊ എല്ലാം കിട്ടി. ഊത്തീന മിൻകുല്ലി ഷൈഇൻ, എല്ലാം നൽകപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണെന്ന് അദ്ദേഹം അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ് അതിന് നന്ദി കാണിക്കുവാനുള്ള ഉദവിക്ക് വേണ്ടിയിട്ട് തേടി. പിന്നെ അള്ളാഹുവിനോട് പറയുന്നത് എന്താ? അള്ളാഹുവിനോട് പറയുന്നത് അദ്ദേഹം പിന്നെ പഠിച്ചവനെ, നിന്റെ നിയമത്തിന് നന്ദി കാണിക്കുവാൻ എനിക്ക് പ്രേരണയാകണം, എനിക്ക് അനുഗ്രഹിക്കിയിട്ട് എന്റെ മാതാപിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൻ അമൽ സ്വാലിഹൻ, സൽപ്രവൃത്തി ചെയ്യാൻ. അതേപോലെ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹിൻ, നിന്റെ കാരുണ്യത്താൽ സാലിഹീങ്ങളായ ദാസന്മാരിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ. നോക്കി, മൂന്ന് കാര്യങ്ങളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ ആയത്തിൽ അള്ളാഹുവിനോട് തേടുന്നത്: നന്ദി കാണിക്കാൻ, സൽപ്രവൃത്തി ചെയ്യുക, അതേപോലെ സാലിഹീങ്ങളിൽ ഒരാളാക്കാൻ. മനസ്സിലാ, സ്വത്ത് കിട്ടി, അധികാരം കിട്ടി, ഇതൊക്കെ ഉള്ളതോടൊപ്പം അദ്ദേഹത്തിന്റെ ദുആ. ഇങ്ങനെ ഒരു സ്വഭാവമാണ് ഗനിയിലുള്ളത് എങ്കിൽ, ഗനിയാരല്ല, അതിക്രമിയല്ല. പക്ഷേ പല ഗനി ആളുകളും സ്വത്ത് കിട്ടിയാൽ, അധികാരം കിട്ടിയാൽ, അതേപോലെ തന്നെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലയത്തുക, അർറാഹു ഇസ്തഗന. അതിലൊരാളായിരുന്നു ആര്? ഈ അംറു ഇബ്നു ഹിഷാം, അംറു ഇബ്നു ഹിഷാം. കല്ല ഇന്നൽ ഇൻസാന ലയത്തുക അർറാഹു ഇസ്തഗന ഇന്ന ഇല റബ്ബിക റുജഅ. അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഉണർത്തുകയാണ്, മനസ്സിലല്ലേ? അതിരി വിട്ട് സ്വയം പര്യാപ്തനാണെന്ന്, സ്വയം ധന്യനാണെന്ന് നടിച്ചാൽ അള്ളാഹുവിലേക്ക് ഒരു മടക്കുണ്ട്, പടച്ചവന്റെ അടുക്കലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ട് എന്നുള്ളത് അള്ളാഹു മനുഷ്യനെ ഉണർത്തുകയാണ്. ഇനി അബൂ ജഹൽ എന്ന അംറു ഇബ്നു ഹിഷാം, ഇവന്റെ സ്വഭാവം വീണ്ടും അള്ളാഹു ഉണർത്തുകയാണ്. അറഅയ്ത അല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ, അറഅയ്ത ഇൻ കദബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറ. ഇവിടെ നോക്കി, നിങ്ങൾ അറഅയ്ത എന്ന് മൂന്ന് തവണ ആവർത്തിച്ചില്ലേ. അറഅയ്ത എന്താ? അറഅയ്തന്റെ അർത്ഥം, അറഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, പിന്നെയോ കൽബുകൊണ്ടുള്ള കാഴ്ചയാണ്, കൽബുകൊണ്ടുള്ള കാഴ്ചയാണ്. അതെന്താ കൽബുകൊണ്ടുള്ള കാഴ്ചക്ക് എന്താ അർത്ഥം പറയാം? ആ, നീ അറിഞ്ഞില്ലേ എന്നാണ്, ഉൾക്കാഴ്ചയാണ് ഉദ്ദേശം. അപ്പോ അറഅയ്ത, നീ അറിഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് ചോദിക്കണം, അറഅയ്ത, നിങ്ങൾ അറിഞ്ഞില്ലേ. അല്ലദീ യൻഹ, വിരോധിക്കുന്നവനെ, അല്ലദീ യൻഹ, വിരോധിക്കുന്നവൻ, യൻഹ എന്നാണ് വിരോധിക്കുന്നു, അല്ലദീ യാതൊരുവൻ. അറഅയ്ത അല്ലദീ യൻഹ, വിരോധിക്കുന്നവനെ, തടുക്കുന്നവനെ നിങ്ങൾ അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ. ആരെ തടയുന്നവനെ? അബ്ദൻ, ഒരു ദാസനെ. ഇദാ സല്ല, ആ ദാസൻ നമസ്കരിച്ചാൽ, ഒരു ദാസൻ, ദാസൻ നമസ്കരിച്ചാൽ ആ ദാസനെ തടയുന്നവനെ നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ് ചോദ്യം. കണ്ടില്ലേ എന്ന അർത്ഥം പറയാം, പക്ഷേ ഏത് കാഴ്ച? ഉൾക്കാഴ്ച, ഉൾക്കാഴ്ച. അപ്പൊ അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, ഒരു ദാസൻ നമസ്കരിച്ചാൽ ആ ദാസനെ തടയുന്നവനെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. അപ്പൊ ആരാണ് ഈ ദാസൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളാണ്. ഈ തടയുന്നവൻ ആരാണ്? ആ തടയുന്നവൻ അബൂ ജഹലാണ്. അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ ഇവനാണ് അതിന് കൂച്ചുവിലങ്ങ്, തടസ്സം. അള്ളാഹു വീണ്ടും ചോദിക്കണം, അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ. അറഅയ്ത, നിങ്ങൾ അറിഞ്ഞില്ലേ, ഇൻ കാന അലൽ ഹുദാ, ഇൻ കാൻ ആ ദാസനാണെങ്കിൽ, അലൽ ഹുദാ, അലൽ ഹുദാ ആ സന്മാർഗത്തിൽ, സന്മാർഗം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ഇൽമു ബിൽ ഹഖ്, സത്യം മനസ്സിലാക്കുക, പിന്നെ അൽ അമലു ബിൽ ഹഖ്. എന്താ പറഞ്ഞേ, ഹുദാ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ബിൽ ഹഖ്, സത്യം മനസ്സിലാക്കുക, അൽ അമലു ബിൽ ഹഖ്, എന്താ സത്യമനുസരിച്ച് പ്രവർത്തിക്കുക, സത്യമനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ സത്യം മനസ്സിലാക്കി സത്യം പ്രവർത്തിക്കുക, അതാണ് ഹുദാ. അറഅയ്ത ഇൻ കാന അലൽ ഹുദാ, ഈ നമസ്കരിക്കുന്ന ദാസൻ ഹുദയിലാണ് എങ്കിൽ, ഹുദയിലാണ് എങ്കിൽ, ഔ അല്ലെങ്കിൽ അമറ ബിത്തഖ്വ, തഖ്വ കൊണ്ട് കൽപ്പിക്കുന്നു അങ്ങനെയുള്ളവനാണ് എങ്കിൽ, ഔ അല്ലെങ്കിൽ അമറ ഈ നമസ്കരിക്കുന്ന ദാസൻ കൽപ്പിക്കുന്നു, ബിത്തഖ്വ തഖ്വ കൊണ്ട്, തഖ്വ എന്ന് എന്താ സൂക്ഷ്മത ഭക്തി, തഖ്വ കൊണ്ട് കൽപ്പിക്കുകയും ഹുദയിലാവുകയും ചെയ്തവനാണ് എങ്കിൽ, അർത്ഥം നോക്കി നമ്മൾ മനസ്സിലാക്കാം. അറഅയ്ത, വീണ്ടും ചോദ്യമാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, ഇൻ കദ്ദബ വതവല്ല, ഇൻ കദ്ദബ കളവാക്കിയവനാണെങ്കിൽ, ഇൻ കദ്ദബ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അല്ലെ, തടയുന്നവൻ കളവാക്കിയവനും, വതവല്ല സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചവനും ആണ് എങ്കിൽ, എങ്കിൽ ഇവിടെ ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ, നമസ്കരിക്കുന്ന ദാസൻ ഹുദയിലും തഖ്വ കൊണ്ട് കൽപ്പിച്ചവനുമാണെങ്കിൽ എന്നാണല്ലോ എങ്കിൽ, അതിന്റെ ജവാബ്, അതിന്റെ ഉത്തരം എന്താ, എങ്കിൽ എന്താ, എങ്കിൽ അതിന്റെ ഉത്തരം അലം യഅലം ബി അന്നല്ലാഹ യറ എന്നുള്ളതാണ്. അലം യഅലം, അവൻ മനസ്സിലാക്കുന്നില്ലേ, അവൻ അറിയുന്നില്ലേ, അലം യഅലം അവൻ അറിയുന്നില്ലേ, ബി അന്നല്ലാഹ യറ, തീർച്ചയായും അള്ളാഹു യറ കണ്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ട് ഇരിക്കുന്നു. അപ്പൊ ബി അന്നല്ലാഹ യറ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് അലം യഅലം, അവൻ അറിയുന്നില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ. ഈ ഇൻ എന്നതിന്റെയും അതേപോലെ ബ്രഹ്മോദ് പറഞ്ഞ ഇന്നിന്റെ ഒക്കെ ജവാബ് അതന്നെയാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അർത്ഥം പറയാ, ഇൻകാന അലൽ ഹുദാ, നമസ്കരിക്കുന്ന ദാസൻ ഹുദയിലും, ഔ അമറ ബിത്തഖ്വ, തഖ്വയിൽ കൽപ്പിക്കുന്നവനും, തഖ്വ കൽപ്പിക്കുന്നവനുമാണ് എങ്കിൽ, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇവൻ തടയുന്നത്. അലം യഅലംബി അന്നല്ലാഹ യറ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവൻ അറിയുന്നില്ലേ, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഭീഷണമായിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, തടയുന്നവൻ കളവാക്കുകയും സത്യത്തിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തവനാണ് എങ്കിൽ, അലം യഅലംബി അന്നല്ലാഹ യറ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് അവൻ അറിയുന്നില്ലേ. ഇവിടെ അറഅയ്ത എന്ന് മൂന്ന് തവണ ആവർത്തിച്ചത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാനാണ്, നബിയെ അള്ളാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്ത് അറഅയ്ത നിങ്ങൾ അറിയുന്നില്ലേ, അറഅയ്ത നിങ്ങൾ അറിയുന്നില്ലേ എന്ന് നബിയെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാനാണ്. എന്തുകൊണ്ട്? നുബുവത്ത് ലഭിച്ച് അതിന്റെ പ്രഥമ പിന്നെ വഹയികൾ വന്നു, ആദ്യ കാലഘട്ടമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതനുസരിച്ചാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കാൻ കഅബയുടെ പരിസരത്തിൽ എത്തുമ്പോഴാണ് ഈ ആക്രമണങ്ങളും അതേപോലെ തന്നെ ഈ പ്രതികരണങ്ങളും, മനസ്സിലായേ, ഈ പ്രതികരണങ്ങളും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അറഅയ്ത, അറഅയ്ത എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് എന്തിനാണ്? ആ ചോദ്യത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആശ്വാസം അള്ളാഹു പകരുന്നതിന് വേണ്ടി എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അപ്പൊ അറഅയ്ത അല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ. ഇവിടെ അറായിത്തല്ലതി അബുദൻ ഈ ദാസല്ല, ഒരു ദാസൻ നമസ്കരിച്ചാൽ ആ ദാസനെ തടയുന്നവനെ നിങ്ങൾ അറിഞ്ഞില്ലേ? അറായിത്ത ഇൻകാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ, അറായിത്ത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇൻകാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ, തടയപ്പെടുന്ന ദാസൻ സത്യമനുസരിച്ച് അറിഞ്ഞു, സത്യമനുസരിച്ച് പ്രവർത്തിച്ചു, അങ്ങനെയുള്ള ദാസനാണ്. ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ തഖ്വ കൊണ്ട് കൽപ്പിച്ചവനാണ്. അങ്ങനെയുള്ളവനാണ് എങ്കിൽ അലം യഅലം ബി അന്നല്ലാഹ യറ, ഇതിന്റെ ഈ ആയത്ത് തന്നെയാണ് ഈ ഇൻ എന്നതിന്റെ ജവാബും. അങ്ങനെയുള്ളവനാണ് എങ്കിൽ അലം യഅലം ബി അന്നല്ലാഹ യറ, ഈ തടുക്കുന്നവൻ അബൂ ജഹൽ, അവൻ അറിയുന്നില്ലേ അള്ളാഹു കാണുന്നുണ്ട് എന്നത്? അള്ളാഹു കാണുന്നുണ്ട് എന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള സന്മാർഗത്തിലുള്ള തഖ്വ കൊണ്ട് കൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ ഈ ചങ്ങാതി തടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു അവനെ ചെയ്യും പിടികൂടും, അള്ളാഹുവിന്റെ അദാബ് അവനെ നേരെ വരും എന്നുള്ളത് അവിടെ ഉണർത്തണം. അതേപോലെ ഇത് തടയപ്പെടുന്നവന്റെ അവസ്ഥ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ, എന്നാ തടയുന്നവന്റെ അവസ്ഥ എന്താ? ഇൻ കദബ വതവല്ല, അവൻ കളവാക്കിയവനാണ്, അതേപോലെ തന്നെ അവൻ സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചവനുമാണ്. എങ്കിൽ അലം യഅലംബി അന്നല്ലാഹയറ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവൻ അറിയുന്നില്ലേ? അപ്പൊ ഈ ഇൻ എന്നതിന്റെയും ജവാബ് ഈ അലം യഅലംബി അന്നല്ലാഹയറ എന്നുള്ളതാണ്. ഇതാണ് തഫ്സീറുകളിൽ ഒരു പക്ഷം മുഫസ്സിറുകളുടെ ഈ ആയത്തിനുള്ളതായ വ്യാഖ്യാനം. പിന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വിശേഷണം എന്താണ്? എന്താണ് അബുദൻ ഇദാ സല്ല, പിന്നെന്താ ഇൻകാനാലൽ ഹുദ ഔ അമറ ബിത്തഖ്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞ അബൂജഹലിന്റെ വിശേഷണം എന്താണ്? കദബ വതവല്ല. അപ്പൊ തടയുന്നവന്റെ സ്വഭാവം ഇതാണ് എങ്കിൽ ആ തടയുന്നവൻ അലം യഅലംബി അന്നല്ലാഹ യറ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവൻ അറിയുന്നില്ലേ? തടയപ്പെടുന്നവന്റെ സ്വഭാവം ഇൻകാനാലൽ ഹുദ, ഹുദയിലാണ് അദ്ദേഹം, തഖ്വ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നവനാണ് അദ്ദേഹം എങ്കിൽ തടയുന്നവൻ അലം യഅലം ബി അന്നല്ലാഹ യറ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് തടയുന്നവൻ അറിയുന്നില്ലേ? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ചോദിക്കുന്നത്. എന്റെ ആശയം മനസ്സിലായ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ അറായിത്ത് എന്നുള്ളത് ആവർത്തിച്ചു കൊണ്ടുവന്നത് റസൂലുള്ളാഹിക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, കല്ല ഈ കല്ല ഇതേ അർത്ഥത്തിലല്ല. നമുക്കല്ല ഇവിടെ കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, ഒരിക്കലും അങ്ങനെ വേണ്ട എന്നുള്ള ഉദ്ദേശത്തിന്. അതിന് പിന്നെ വ്യാകരണത്തിൽ സജറിന്റെയും റദിഉവിന്റെയും അദാത്ത് എന്നാ പറയാ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾ ഒരു തെറ്റിലാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു ധാരണയിലാണ് എങ്കിൽ ആ ധാരണ പിശകുള്ളതാണ്, അയാളുടെ ചെയ്തി തെറ്റാണ് എങ്കിൽ കല്ല ആ പണിക്ക് നിൽക്കണ്ട, ആ ധാരണ വേണ്ട എന്ന ആശയത്തിലാണ് ഇത് കല്ല ഇവിടെയുള്ളത്. കല്ല അത് തടയുന്ന അബൂജഹലിനോടുള്ള, അല്ലെങ്കിൽ ആ സ്വഭാവക്കാരോടുള്ള അള്ളാഹുവിന്റെ വർത്താനാണ്. കല്ല അത് വേണ്ട. ലഇൻ ലം യൻതഹി, എന്താ ലഇൻ ലം യൻതഹി, അവിടെ ലാ പിന്നെ ഇന്നാണ്. ഈ ലാ അതിന് മുമ്പിലൊരു സത്യമുണ്ട്, വല്ലാഹി ലഇൻ ലം എന്നർത്ഥം, അള്ളാഹുവാണേ സത്യം. ഇൻ ലം യൻതഹി, അവൻ വിരമിക്കുന്നില്ല എങ്കിൽ, ഇൻ ലം യൻതഹി, ഇൻതഹ യൻതഹി എന്നാണ്, ലം യൻതഹി വിരമിച്ചിട്ടില്ല, ഇൻ ലം യൻതഹി വിരമിച്ചിട്ടില്ലെങ്കിൽ, ലഇൻ ലം യൻതഹി എന്നാണ് വല്ലാഹി ലഇൻ ലം യൻതഹി. ഇവിടെ വല്ലാഹി എന്നുള്ളത് ഉണ്ട് എന്നത് അറിയിക്കുന്നത് ഈ ലാമാണ്, ലാമു തൗതി അലിൽ ഖസം എന്ന് വ്യാകരണത്തിൽ പറയും. അപ്പൊ കല്ല അബൂജലിനോട് പറയണം തടുക്കണ്ട, അല്ലെങ്കിൽ ഇത്തരം പ്രയോഗങ്ങൾക്ക് നിൽക്കേണ്ട, വേണ്ട. ലഇൻ ലം യൻതഹി, അള്ളാഹുവാണ് സത്യം, അവൻ വിരമിച്ചിട്ടില്ല എങ്കിൽ, ലഇൻ ഇല്ല എങ്കിൽ, ലനസ്ഫഅം ബിന്നാസിയ, ലനസ്ഫാൻ ബിന്നാസിയ ഇവിടെയും അത് തന്നെയാണ്. ല നസ്ഫാൻ, നസ്ഫാൻ എന്ന് പറഞ്ഞാൽ, നസ്ഫഉ എന്ന് പറഞ്ഞാൽ എന്താ, ശക്തമായിട്ട് പിടിക്കുക എന്നാണ്, നാം ശക്തമായി പിടിക്കും. നസ്വ എന്നാ ശക്തമായി പിടിക്കും. അതാണ് നസ്വഉ. ഈ നസ്വഉ എന്നതിന് ശേഷം നവന്ന് ഈ നൂന് തൗക്കീദ്, തൗക്കീദിന് എന്ന് പറയും. അപ്പോ നസ്വൻ അതിനിതിലേക്ക് ചേർത്തിട്ട് നസ്വൻ. അപ്പൊ എന്താ, നാം ശക്തമായി പിടിക്കുക തന്നെ ചെയ്യും അർത്ഥം. നാം ശക്തമായി പിടിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അല്ല. അവിടെ എന്താ എഴുതിയത്? അലിഫാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് തൻവീൻ കൊടുത്ത് നസ്വൻ. ക്രിയയിൽ തൻവീൻ വരൂല. ഇത് ക്രിയയാണോ ഇസ്മാണോ? ഇത് ക്രിയല്ലേ. നസ്വഉ എന്ന് പറഞ്ഞാൽ ശക്തമായി പിടിക്കും എന്നർത്ഥം. ശക്തമായി നാം പിടിക്കും, ക്രിയാണ്. പക്ഷെ ക്രിയയിൽ നൂന് വരും, ഇങ്ങനെ വരും, തൗക്കീദിന് നൂന് വരും. പക്ഷെ എന്ത് വരൂല? തൻവീന് വരൂല. തൻവീന് ഇസ്മിന്റെ പ്രത്യേകതയാണ്. ബിൽ ജർരി വ തൻവീന് വ നീദാവ അൽ വമുസ്നദിൽ ലിൽ ഇസ്മി തമീസുൻ ഹസൽ. അൽഫിയ ഇബ്നു മാലിക്കിന്റെ വ്യാകരണ കവിതയിൽ കാണാം. തൻവീന് നാമത്തിന്റെ പ്രത്യേകതയാണ്, അതിലേ വരുള്ളൂ. പക്ഷെ ഇവിടെ മുസ്ഹഫിൽ ഈ സ്ഥലത്ത് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഖുർആൻ എഴുതിയപ്പോൾ മുസ്ഹഫിൽ അപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ലഇൻ ലം യൻതഹി, അള്ളാഹുവാണ് സത്യം, അവൻ വിരമിച്ചിട്ടില്ല എങ്കിൽ. ആര് വിരമിച്ചിട്ടില്ല എങ്കിൽ? അബൂജഹൽ, അല്ലെങ്കിൽ തടയുന്നവൻ വിരമിച്ചിട്ടില്ല എങ്കിൽ. ലനസ്വാൻ, അള്ളാഹുവാണ് അള്ളാഹു പറയാണ്, അള്ളാഹുവാണെ നാം അവനെ പിടികൂടുക തന്നെ ചെയ്യും. നാം പിടികൂടുക തന്നെ ചെയ്യും. എവിടെ? ബിൻ നാസിയ. നാസിയ എന്നാണ് ഇവിടെ ഈ ഇഷ്മാനാത്തു മൂർദാവ്. മൂർദാവ് നാസിയത്ത് മൂർദാവ് ഉച്ചി. അവൻ ഉച്ചിയിൽ നാം ശക്തമായി പിടികൂടുക തന്നെ ചെയ്യും. കല്ലാല ഇല്ലം യൻതഹി ലനസ്വഅൻ ബിൻ നാസിയ, അവൻ വിരമിക്കുന്നില്ല എങ്കിൽ അവന്റെ ഉച്ചിയിൽ നാം പിടികൂടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ആണയിട്ട് പറയണം, സത്യം ചെയ്ത് പറയണം. ഉച്ചിയിൽ പിടികൂടുന്നതാണ്. ആ ഉച്ചിക്കൊരു താരീഫുണ്ട്, നിർവചനമുണ്ട്. എല്ലാവരുടെയും ഉച്ചി പോലെയല്ല, എല്ലാവരുടെയും മൂർദാവ് പോലെയല്ല. പിന്നെ ഈ മൂർദാവിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? മുടി ഉണ്ടാവില്ല എന്ന്. സ്വന്തം എന്താണ് അതാ പ്രത്യേകത പറഞ്ഞേ. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, അതാണ് നാസിയത്തിൻ. ഈ ഉച്ചിയുടെ പ്രത്യേകത അത് എങ്ങനെയുള്ള ഉച്ചയാണ്? കാദിബത്തിൻ, വാക്കിൽ കളവ് പറയുന്ന ഉച്ചയാണ്. ഖാതിഅത്തിൻ, പ്രവൃത്തിയിൽ തെറ്റ് പ്രവർത്തിക്കുന്നതുമായ നാസിയത്താണ് നാസിയത്ത്. നാസിയത്തിൻ എങ്ങനെയുള്ള മൂർദാവാണ് ഈ മൂർദാവ്? കാദിബത്തിൻ, തൊള്ളൊളിച്ചാൽ കളവ് പറയുന്ന. ഖാതിഅത്തിൻ, പ്രവർത്തിച്ചാൽ അരുതായ്മ, തെറ്റ് ചെയ്യുന്ന നാസിയത്താണ്. ഒരാളുടെ മൂർദാവ് അല്ലെങ്കിൽ ഉച്ചി കളവ് പറയോ? തെറ്റ് ചെയ്യോ? ഇല്ല. പിന്നെയോ? ഈ ബാബ് പറഞ്ഞ് കുല്ലുദ്ദേശിക്കാന്ന് അറിയും. ബാബ് പറഞ്ഞ് കുല്ലുദ്ദേശിക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാ മനുഷ്യന്റെ ചില ഭാഗങ്ങളെ കുറിച്ച് പറയും, പക്ഷെ ഉദ്ദേശം എന്താണ്? മൊത്താണ്. ഇപ്പൊ തബ്ബത് യദാ അബി ലഹബിൻ, എന്താ തബ്ബത്ത്, നശിച്ചിരിക്കുന്നു. യദാ അബി ലഹബിൻ, അബൂ ലഹബിന്റെ ഇരു കരങ്ങളും. അപ്പൊ മൂപ്പരെ കരം മാത്രമേ നശിച്ചിട്ടുള്ളൂ? അല്ല, കുറച്ച് ബാബ് പറഞ്ഞു, ചിലത് പറഞ്ഞു, പക്ഷെ കുല്ലും ഉദ്ദേശമാണ്. അതേപോലെ ഇവിടെ നാസിയത്ത്, ബാബ് പറഞ്ഞത്, പക്ഷെ ഉദ്ദേശം കുല്ലാണ്, മുഴുവനാണ്. അപ്പോ അള്ളാഹ് പറയാണ് കല്ല. അബൂജഹൽ അല്ലെങ്കിൽ ആ സ്വഭാവക്കാരൻ പറയാണ് നിങ്ങളുടെ ഏർപ്പാട് വേണ്ട. ലഇൻ ലം യൻതഹി, അള്ളാഹുവാണ് വിരമിച്ചിട്ടില്ല എങ്കിൽ. ലനസ്വാൻ ബിന്നാസിയ, അള്ളാഹുവാണ് കുടുംബയിൽ ബലമായി പിടിക്കുക തന്നെ ചെയ്യും. എങ്ങനെയുള്ള കുടുംബ? നാസിയത്തിൻ കദീബത്തിൻ ഖാതിഅ, പറഞ്ഞാൽ കളവ് പറയുന്ന, പ്രവർത്തിച്ചാൽ തെറ്റ് ചെയ്യുന്ന കുടുംബ എന്ന് പറഞ്ഞാൽ ആ കുടുംബയുടെ ഉടമ. അതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഈ മൂർദാവിന്റെ ഉച്ചിയുടെ ഉടമ ആരാണ്? അവൻ. അറബി ഭാഷയിൽ വളരെ സുന്ദരമായ ശൈലികളാണത്, മനസ്സിലായ വളരെ സുന്ദര പ്രയോഗങ്ങളാണ്. ഖുറാനിലുണ്ട് എന്താ വജൂഹു യൗമയിദിൻ നഈമ ലിസഈഹ റളിയ ഇസ്മാനാതു. ചില മുഖങ്ങൾ ആ ദിവസം പ്രസന്ന വദനങ്ങളായിരിക്കും, അനുഗ്രഹീതമായിരിക്കും, അനുഗ്രഹീതായിരിക്കും. മുഖത്തിന് മാത്രം അനുഗ്രഹീതം, പിന്നെ മുഖം മാത്ര അല്ല, പിന്നെയോ ആ മുഖത്തിന്റെ വാക്താക്കളൊക്കെ അനുഗ്രഹീതരാ. പക്ഷെ അനുഗ്രഹം ഒരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിയവിടെ മുഖാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മുഖത്തെ പറഞ്ഞു, പക്ഷെ ഉദ്ദേശം എല്ലാമാണ്, എല്ലാമാണ്. ഇതേപോലെയുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം, മനസ്സിലായേ? അപ്പൊ അള്ളാഹുവിന് കുല്ലു ഷൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹു റഹ്മക്കല്ല, കുല്ലു ഷൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹു, എന്താ കുല്ലു ഷൈഇൻ ഹാലിഖുൻ, എല്ലാം നശിക്കും, ഇല്ലാ വജ്ഹഹു, അള്ളാഹുവിന്റെ വജ്ഹു എന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശം? ബാന്ത് പറഞ്ഞു, ഉദ്ദേശം എന്താണ്? കുല്ലാണ്. അത് വിശുദ്ധ ഖുർആനിലുള്ള ഒരു ശൈലിയാണ്. അപ്പൊ ആ ശൈലി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ആയത്തുകളെ വിശദീകരിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യൂല, പഴക്കൂല. അള്ളാഹിന്റെ മുഖം മാത്രം ബാക്കിയാകും, ബാക്കിയൊക്കെ നശിക്കുമെന്നില്ല, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കും. എന്തുകൊണ്ട്? ഇത്തരം പ്രയോഗങ്ങൾ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഞങ്ങൾക്കത് വേണ്ടാന്ന് വെച്ചിട്ടോ അല്ലേ. തൈബ്, നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ, എന്താ കാദിബത്തിൻ എന്ന് പറഞ്ഞത്? വാക്കിൽ കളവ്. ഖാതിയ എന്ന് പറഞ്ഞാലോ പ്രവൃത്തിയിൽ പിഴവ്, പിഴവ്. ഫല്യദുഉ നാദിയ സനദുഉ സബാനിയ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഫല്യദുഉ നാദിയ, ഫല്യദുഉ ഇഫ ഫഉൽ ഫസീഹ എന്ന് പറയട്ടെ. ഈ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള മുന്നറിയിപ്പ് വന്ന് ആർക്ക്? അബൂജഹലിന്. എന്താ മുന്നറിയിപ്പ്? കല്ലാ ലൈലം യൻതഹി ലനസ്മഅൻ ബിനാസി. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുത്തന്റെ പിന്നെ ഉച്ചി പിടിക്കുക അല്ലെങ്കിൽ മൂർദാവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് പേരാൻ കഴിയുമോ? കഴിയൂല അല്ലല്ലോ. ഈ മുന്നറിയിപ്പ് വന്നിട്ടും അബൂജഹൽ എന്ത് ചെയ്യാണ്? അബൂജഹൽ അവന്റെ ആളുകൾ വിളിക്കുകയാണ്. അബൂജഹൽ ആളുകൾ വിളിക്കുകയാണ്. അവന്റെ കുടുംബത്തിൽ അവന് കുറച്ച് ആളുകളുണ്ട്, അതേപോലെ തന്നെ അവന്റെ സുഹൃത്ത് വലയത്തിൽ അവന് കുറെ ആളുകളുണ്ട്. അവരെ വിളിക്കുകയാണ് എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തകളെ കൂട്ടായിട്ട് തടുക്കാൻ വേണ്ടിയിട്ട്, കൂട്ടായിട്ട് തടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിളിച്ചപ്പോൾ മനസ്സിലായില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അവൻ അങ്ങനെ വിളിച്ചപ്പോ ഫല്യദുഉ നാദിയ, അവൻ അവന്റെ നാദിയയെ വിളിക്കട്ടെ എന്നാണ്. നാദിയ എന്ന് പറഞ്ഞാൽ എന്താ? നാദി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. നാദി ഒരുമിച്ച് കൂടുന്ന സ്ഥലം നാദി. നദ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി പോയി എന്നൊക്കെ അർത്ഥത്തിന് പ്രയോഗിക്കും. നാദി എന്ന് പറയുന്ന ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിന്. നാദി വിളിക്കുന്നവൻ, അത് ഇസ്മു ഫാഇൽ അങ്ങനെ വരും. നാദി വിളിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. നദ കുറെ അർത്ഥത്തിൽ പ്രയോഗിക്കും അല്ലെ. നദ തുഷാരത്തിന് പറയും, തുഷാരത്തിന് നദ പറയും. ഇവിടെ ഇത് പിന്നെ ഒരുമിച്ച് കൂടി, ഒരുമിച്ച് കൂടുന്ന സ്ഥലം ദാറുൻ നദവ പോലെ, ദാറുൻ നദവ പോലെ. ദാറുൻ നദവ എന്താ? മുശ്രിക്കുകൾ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലമാണ്. അതേപോലെ അവർക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് വർത്തമാനം പറയാനൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. രാക്കഥ പറഞ്ഞും മറ്റൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കും. അങ്ങനെയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ആളുകളുണ്ടാവും, ആളുകളുണ്ടാവും. ഇവിടെ ഉദ്ദേശം ആ ആളുകളാണ്. ഫല്യദുഉ, അവൻ വിളിക്കട്ടെ എന്നാണ്. ഫല്യദുഉ എന്നാണ്. ലി എന്നുള്ളത് ലാമുൽ അമ്രാണ്. യദുഉ എന്നുള്ളത് വിളിക്കട്ടെ എന്നുള്ള ആഹ്വാനാണ്, കൽപ്പനയാണ്. അത് അറിയിക്കുന്നത് ഈ ലാമാണ്. ലി യദുഉ, അവൻ വിളിക്കട്ടെ. നാദിയഹു, അവന്റെ നാദിയെ, അവന്റെ ആളുകളെ. വർത്തമാനം പറഞ്ഞിരിക്കാൻ ഉണ്ടാക്കിയ സ്ഥലം, ആ സ്ഥലത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, അതാണ് അവിടെ ഉദ്ദേശം. അതും ഒരു സാഹിത്യ പ്രയോഗമാണ്. നാദി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ ഉദ്ദേശം എന്താണ്? ആ സ്ഥലത്ത് വിളിക്കാനല്ല, പിന്നെയോ സ്ഥലത്തുള്ള ആളുകളെ വിളിക്കാനാണ്. വസ്അലിൽ ഖറിയ എന്ന് പറഞ്ഞേ, വസ്അലിൽ ഖറിയ പട്ടണത്തോട് ചോദിക്കുന്നതാണ്. പട്ടണത്തോട് ചോദിക്കാനാ അല്ലേ, പിന്നെയോ പട്ടണവാസികളോട് ചോദിക്കാനാണ്. അതേപോലെ ഫല്യദു, അവൻ വിളിക്കട്ടെ. നാദിയഹു, അവന്റെ നാദിയെ. നാദി എന്ന് പറഞ്ഞാൽ ആ നാദിയയിലുള്ള ആളുകളെ. മീറ്റിംഗ് ഹാൾ, അതിലുള്ളവരെ അവൻ വിളിക്കട്ടെ. സനദുൽ സബാനിയ സ നദുഉ, നദുഉ നാം വിളിക്കും, സ വഴിയെ, സനദുൽ വഴിയെ നാം വിളിക്കും. അസ്സബാനിയ സബാനിയത്തിന്, എന്താ സബാനിയത്ത്, സബിൻ എന്ന ക്രിയയിൽ നിന്നാണത്. സബിൻ നമ്മൾ ശക്തമായി പിടിച്ചു തള്ളി എന്നർത്ഥം. സബിൻ അതിനാണ് പിടിച്ചു തള്ളി എന്ന അർത്ഥത്തിൽ, ഊക്കോട് കൂടി പിടിച്ചു തള്ളണേനാണ് സബിൻ എന്ന് പറയാം. സബാനിയ എന്നറിയും പോലീസിന്, റിജാലുഷുർത്തണ്ടല്ലോ പോലീസ്, പോലീസിന് സബാനിയ എന്ന് പറയും. പോലീസുകാരൻ എന്ത് ചെയ്യും, നല്ല പിടിച്ചു തള്ളുകയും ചെയ്യും, നല്ല പിന്നെ നല്ല ഊക്കിൽ വീക്കും ചെയ്യും അല്ലേ. ആ സ്വഭാവം പോലീസിനുള്ളത് കൊണ്ടാണ് സബാനിയ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശം സബാനി എന്ന് പറഞ്ഞാൽ ഊക്കിൽ നരകത്തിലേക്ക് തള്ളുന്ന മലക്കുകളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഔദുബില്ല. സബാനി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്, നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം. എന്തിനാണ് അവർക്ക് സബാനി എന്ന് പേരിട്ടത്? അവരുടെ പ്രകൃതം നല്ല കഠിനമായ പ്രകൃതം. അവർ പിടിച്ചാൽ ശക്തമായി പിടിക്കും, തള്ളിയാൽ ഊക്കോടുകൂടി തള്ളും. യൗമയുദഊന ഇലാ നാരി ജഹന്നമ ദഅ, നരകവാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നത് യൗമയുദഊൻ, അവർ ശക്തമായി ഊക്കോടുകൂടി തള്ളപ്പെടുന്ന ദിവസം. ഇലാ നാരി ജഹന്നം, നരകത്തിയിലേക്ക്. അവർ നരകവാസികൾ നരകത്തിലേക്ക് ഊക്കോടുകൂടി തള്ളപ്പെടും. ആരാ തള്ളണ്? തള്ളാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളുണ്ട്. തൈബ്, സനദു അള്ളാഹു പറയുന്നത് നാം വിളിക്കും. അസ്സബാനിയ സബാനിയത്തിന്, നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളെ ഞാനും വിളിക്കും, നാം വിളിക്കും. അതും ഇത്തരം സ്വഭാവക്കാർക്കുള്ള മുന്നറിയിപ്പാണ്. ഫല്യദുഉ നാദിയ സനദുഉ സബാനിയ. അബു ജഹൽ, അംറു ബിനു ഹിഷാം, അവന് അവന്റെ നാദിയ മീറ്റിംഗ് ഹാളിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവന്റെ ആഹ്വാനങ്ങൾ പ്രാവർത്തികമാക്കുന്ന, അത് ചെവിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ, മനസ്സിലായി? അത് ഹക്കാ ബാത്തിലാന്ന് നോക്കൂല, മൂപ്പര് പറഞ്ഞു അത് ചെയ്യാന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അവര് പ്രയോഗിച്ചിരുന്നു, മനസ്സിലായ? അതിന് അംറു ബിൻ ഹിഷാമിന് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എഴുതിയല്ലോ ഈ അംറു ബിൻ ഹിഷാം, ഇതില് ഈ അംറിന്റെ സഹോദരങ്ങളുണ്ട്, ഇതാണ് അബുജഹൽ, അബുജഹൽ. പിന്നെ പ്രജ്ഞാശൂന്യനും പിന്നെ വിവരശൂന്യനായിരുന്നു. നബിസ്രാശ്രമങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിൽ പിന്നെ ഈ അബു ജഹൽ എന്ന അംറു ബിൻ ഹിഷാം, അതുകൊണ്ടാണ് അബു ഹക്കമാരായത്, അബുജഹലായത്. ഈ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ദുആ നിർവഹിച്ച് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ അൻജിൽ വലീദ ബിനിൽ വലീദ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ അൻജി അയ്യാഷ് ഇബ്നു അബി റബിയ, അയ്യാഷ് ഇബ്നു അബി റബിയ. അതേപോലെ തന്നെ അല്ലാഹുമ്മ അൻജി എന്ന വലീദ് ബിനിൽ വലീദിനെയും അയ്യാഷ് ഇബ്നു അബി റബിയയെയും. അതേപോലെ തന്നെ അബൂജഹലിന്റെ ഒരു സഹോദരനുണ്ട്, അബൂജഹലിന്റെ നേരെ സഹോദരന് ഹാരിസ് ബിൻ ഹിഷാം അല്ല, ഹാരിസ് ബിൻ ഹിഷാം, ഈ അബൂജഹലിന് ഹിഷാമില് പിന്നെ അൽ ഹാരിസ്, അതേപോലെ തന്നെ സഫീന വേറെ പിന്നെ സഹോദരൻ മനസ്സിലാക്കേണ്ട ഓർമ്മ തന്നെയല്ല, അൽ വലീദ് മുഹീറ, ഈ ഇതൊരു മകനാണ്, മുഹീറക്ക് അൽ വലീദ് മകനുണ്ട്, അൽ വലീദ്, അൽ വലീദ് ബിൻ മുഹീറ. അതിലാണ് ഖാലിദ്, ഖാലിദ് ഖാലിദ് ബിൻ അൽ വലീദ്. ഖാലിദ് ബിൻ വലീദും പിന്നെ അബൂജഹലും തമ്മിലുള്ള ബന്ധം നോക്കി നിങ്ങൾ, അളാഫി മുതാബ് മക്കളാണ്. മുഹീറക്ക് അൽ വലീദ് പേരുള്ള ഒരു മകനുണ്ട്, ഹിഷാം പേരുള്ള മകനുമുണ്ട്. ഹിഷാമിലാണ് അബൂജഹൽ, വലീദിലാണ് ആര്? ഖാലിദ്, ഖാലിദ് ബിൻ വലീദ്. പിന്നെ അതേപോലെ അൽ വലീദ് ബിൻ വലീദ് അംറിന്റെ മറ്റൊരു സഹോദരനാണ്, അൽ വലീദ് ഇബ്നുൽ വലീദ്, വലീദ് ഇബ്നുൽ വലീദ്. ഈ ഖാലിദിന്റെ സഹോദരൻ വലീദ് ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറ. ഇതൊക്കെ ഇവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അവര് ദുർബലരായിരുന്നു, ആ ദുർബലരെ വളരെയധികം ആക്രമിക്കുമായിരുന്നു അംറു ബിൻ ഹിഷാം. അബൂജഹൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുർബലരെ അല്ലാഹു സുബ്ഹാനഹു വതാല രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്. ഖാലിദ് അല്ല, അൽ വലീദ്, അതേപോലെ തന്നെ ഒന്ന് രണ്ടാളുകൾ ഉണ്ട്. എന്റെ ഓർമ്മയിലുണ്ട്, വരുന്നില്ല അത്. പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ കുറെ ആളുകൾ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അംർ ബിൻ ഹിഷാം, ഇയാളുടെ മകനാണ് ആര്? പിന്നെ ഈ ദുഷ്ടന്റെ ഇക്രീമ, മനസ്സിലായി? ഇക്രീമ. ഇതില് പിന്നെ അൽ ഹാരിസ്, ഹാരിസ് ബിൻ ഹിഷാമാണ്. അത് അബൂജഹലിന്റെ സഹോദരനാണ്, നേരത്തെ സഹോദരൻ. ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് അബൂജഹലിനോടൊപ്പം. ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ബദറിൽ അബൂജഹലിനോടൊപ്പം പങ്കെടുത്ത വേറെയും അബൂജഹലിന്റെ സഹോദരങ്ങളുണ്ട്. പക്ഷെ ഈ ഹാരിസ് ബദറിൽ രക്ഷപ്പെട്ട് മക്കം ഫത്തേനോടനുബന്ധിച്ച് ഇസ്ലാം സ്വീകരിച്ച്, മക്കം ഫത്തേൻ ഇസ്ലാം സ്വീകരിച്ച് നല്ല രീതിയിൽ ജീവിച്ചു. ഈ ഹാരിസിന്റെ മകളെയാണ്, ഉമ്മു ഹക്കീമിനെയാണ് ഈ ഇക്രിമ കല്യാണം കഴിച്ചിരുന്നത്. ഉമ്മു ഹക്കീം, മനസ്സിലെ? ഉമ്മു ഹക്കീമാണ് ഇക്രിമ ഇസ്ലാം സ്വീകരിക്കാൻ കാരണം, കാരണക്കാരി, മനസ്സിലെ? ഈ ഹാരിസിന്, ഈ ഹാരിസ് വളരെ ഈ ഇതുപോലല്ല, ഒരു വാപ്പാന മക്കളാണ്, പക്ഷേ ഇതുപോലെ ദുഷ്ടനായിരുന്നില്ല ഇവരൊന്നും. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ താമസാക്കി. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഇദ്ദേഹം മക്ക വിട്ട് സിറിയയിലേക്ക് താമസം മാറ്റി, കുടുംബേറ്റി താമസം മാറ്റിയത് അവിടെ ഇസ്ലാമിക ജിഹാദിൽ പങ്കെടുത്തിട്ടുള്ള സേവനത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം മക്ക വിട്ടു പോകുമ്പോൾ മക്കാർ ഒന്നായിട്ട് കരഞ്ഞു എന്നാണ്, മക്കാർ കരഞ്ഞു എന്നാണ്, നിങ്ങൾ പോകരുത് മക്കയിൽ നിന്ന്, കാരണം പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സാന്നിധ്യം മക്കയിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല, ഇത് പിന്നെ എനിക്ക് ഇവിടെ നിന്നാലുണ്ടതിനേക്കാൾ വലിയ സേവനം ചെയ്യാനാണ് ഞാൻ പോണത്, അള്ളാന്റെ മാർഗത്തിലാണ്, അതുകൊണ്ട് തടുക്കരുത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോണത്. എന്നാൽ അങ്ങനത്തെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ ആംബ്ര ബിൻ ഹിഷാം പറ്റ് വിവരക്കേടിൽ പ്രവർത്തിക്കുകയും അങ്ങനെ പിന്നെ ബനു മഖ്സൂം, ആംബ്ര ബിൻ ഹിഷാം അബൂജഹലിന്റെ ഗോത്ര ഏതാ? ഈ ഗോത്രമാണ് ബനു മഖ്സൂമാണ്, ബനു മഖ്സൂം ഗോത്രമാണ്. ഖാലിദ് ബിൻ വലീദ് ബനു മഖ്സൂമാണ്, മനസ്സിലായില്ലേ? ഈ വലീദ്, ഹാരിസ്, മുഹക്കീം ഇവരൊക്കെ ബനു മഖ്സൂം ഗോത്രക്കാരാണ്. ബനു മഖ്സൂം എന്ന ഗോത്രത്തിന് പേര് കിട്ടാൻ കാരണം എന്താ? ഇവരുടെ പിതൃപരമ്പരയിലെ ഒരാളെ പേരെന്താ? മഖ്സൂമാണ്. ആ മഖ്സൂബിലേക്ക് ചേർത്താണ് ബനു മഖ്സൂം എന്ന് പറയുന്നത്. ഈ ഗോത്ര ഇവരുടെ ഗോത്ര പേരാണ് ബനു മഖ്സൂം, ഇതിലേക്ക് ചേർത്തിട്ടാണ്. അറിയപ്പെട്ട താബിഈ പണ്ഡിതൻ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് കേട്ടിട്ടുണ്ടോ? സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് താബിഈ പണ്ഡിതൻ, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മകളെ ആണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് കല്യാണം കഴിച്ചിരുന്നത്. ഈ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് ബനു മഖ്സൂം ഗോത്രക്കാരനാണ്, ഗോത്രക്കാരനാണ്. ഈ അഖ്ലക്ക് അല്ലെങ്കിൽ മഖ്സൂമിന്, മഖ്സൂമിന് തന്നെ ഇമ്രാൻ എന്ന പേരിലൊരു മകനുണ്ടായിരുന്നു. അതേപോലെ ഉമർ, ആമിർ എന്ന പേരുള്ള മകനുണ്ടായിരുന്നു. ആമിർ, ഉമർ, ഇമ്രാൻ, ഈ ഉമ്രാന്റെ സന്താന പരമ്പരയിലാണ് ഇമാം സയ്യിദ് ഇബ്നുൽ മുസയ്യിബ്. താബിഈങ്ങളിൽ സയ്യിദാണ്, നേതാവാണ് ആര്? സയ്യിദ് ഇബ്നുൽ മുസയ്യിബ്. അവരൊക്കെ ബനു മഖ്സൂമാണ്. ബനു മഖ്സൂമിൽ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വലിയ സേവനം ചെയ്തിരുന്ന മഹത്തുക്കൾ ഉണ്ടായിരുന്നു. ചില ആളുകളുടെ പേര് കിട്ടും, മനസ്സിൽ ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ ഒരു വിത്ത് അതിൽ ഒരപവാദമായിരുന്നു, അതിൽ ഒരപവാദമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പിന്നെ കണ്ടോ, അവന് നേരെയുള്ള ആ ഭീഷണമായിട്ടുള്ളതായ അള്ളാഹുവിന്റെ സ്വരാണ്, ഫല്യദുഉ നാദിയ സനദുഉ അസ്സബാനിയ. എന്നിട്ട് അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കുന്നതിനെ തൊട്ടും നിസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്ന തൊട്ടും വിലക്കാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കല്ല ലാ തുതിഉഹു, കല്ല എന്നാണ് എന്താ? വേണ്ട, ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞാൽ ഈ അബൂജഹലിന് ചെവി കൊടുക്കണ്ടെന്നർത്ഥം. ലാ തുതിഉഹു, എന്താ ലാ തുതിഉഹു? ലാ തുതിഉ, ലാ എന്ന് പറഞ്ഞത് നാഹിയ, വിരോധിക്കാൻ. ലാ തുതിഉ, താങ്കൾ അനുസരിക്കരുത്. ഹു, അവനെ. ആരെ? ഈ അവനെ? അംറ് ഇബ്നു ഹിഷാമിനെ, അബൂജഹലിനെ. ലാ തുതിഉഹു, അവനെ അനുസരിച്ചു പോകരുത്, നിങ്ങൾ അനുസരിച്ചു പോകരുത്. അവനെന്താ പറയണത്? ഇവിടെ നിന്നിട്ട് കഅബയുടെ പരിസരത്ത് വന്നിട്ട് മുഹമ്മദ് സുജൂദ് ചെയ്താൽ അവന്റെ തല മണ്ണിൽ തേമ്പെന്നാ പറയുന്നത്, കാലുകൊണ്ട് ചവിട്ടി തേമ്പെന്നാ പറയുന്നത് ആര്? അബൂജഹൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ലാ തുതിഉഹു, അവനെ അനുസരിച്ചു പോകരുത്. വസ്ജുദ്, എന്താ വസ്ജുദ്? നിങ്ങൾ സുജൂദ് ചെയ്ത. വഖ്തരിബ്, എന്താ വഖ്തരിബ്? അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്ത്, ഇഖ്തർബന സാമീപ്യം തേടി അടുത്തു. അതിന്റെ കൽപ്പനക്രിയാണ് ഇഖ്തരിബ്, അടുക്കുക. സജദ, സുജൂദ് ചെയ്തു. ഉസ്ജുദ്, സുജൂദ് ചെയ്യുകയും ചെയ്യുക. വസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ സുജൂദ് ചെയ്യുക. വഖ്തരിബ്, അള്ളാഹുവിന്റെ സാമീപ്യം തേടുകയും ചെയ്യുക. സുജൂദ് മാത്രമല്ലല്ലോ റസൂല്ല ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല്ല എന്താ ചെയ്തിരുന്നത്? നിസ്കരിക്കുകയും ചെയ്തിരുന്നത്, നിസ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ എന്തിനാ ഇവിടെ വസ്തു എന്ന് പറഞ്ഞത്? സുജൂദിന്റെ പ്രാധാന്യം, നിസ്കാരത്തിൽ സുജൂദിന്റെ പ്രാധാന്യം. അള്ളാഹുവിനോട് ഒരു ദാസന് ഏറ്റവും അടുക്കണത് എപ്പോഴാ? ഒരു ദാസൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. അപ്പോ സുജൂദ് ചെയ്ത് അടുക്കാൻ വേണ്ടിട്ട് പറയണം, സുജൂദ് ചെയ്ത് അടുക്കാൻ വേണ്ടി പറയണം. സുജൂദ് കേവലം സാഷ്ടാംഗ പ്രണാമം മാത്രമല്ല, പിന്നെയോ സുജൂദ് കേവലം എട്ട് അംഗ അവയവങ്ങൾ നിലത്ത് പതിച്ചിട്ടുള്ള ഒരു പ്രണാമം മാത്രമല്ല, പിന്നെന്താ സുജൂദിൽ എന്തുണ്ട്? തസ്ബീഹുണ്ട് അല്ലേ, സുജൂദിൽ ദുആണ്ട്. അള്ളാഹുവിനോട് ഒരു ദാസിനെ ഏറ്റവും അടുത്ത് സംസാരിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന സമയമാണിത് സുജൂദ്. സുജൂദിന്റെ പ്രാധാന്യം കാരണത്താലാണ് വസ്ജൂദ്, സുജൂദ് ചെയ്തോ വഖ്തരിബ് അടുത്തോ എന്ന് പറഞ്ഞത്. പിന്നെ സുജൂദ് ചെയ്യാൻ പറയാൻ കാരണം, മുഹമ്മദ് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇവിടെ തലവെക്കുകയോ എന്നാണ്, കഅബയുടെ മണ്ണിൽ തലവെക്കുകയോ എന്നാണ് ആര് ചോദിച്ചിരുന്നത്? അബൂജഹൽ ചോദിച്ചിരുന്നത്. അങ്ങനെ അവൻ തലവെച്ചാൽ പിന്നെ ഞാൻ എന്റെ കാലുകൊണ്ട് അവന്റെ മുഖം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ തങ്ങളുടെ തല എന്റെ കാലുകൊണ്ട് ഞാൻ മണ്ണിൽ തേമ്പും ചവിട്ടി തേമ്പും എന്നാണ് ആര് പറയുന്നത്? അബൂജഹൽ പറയണ ഇലാനഹുല്ലാ. അപ്പോ അള്ളാഹു സുബ്ഹാന തആല പറയണ വസ്ജൂദ്, അതാണ് അവനക്ക് തീരെ സഹിക്കാത്ത, അതാണ് സുജൂദ് ചെയ്യണതാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? സുജൂദ് ചെയ്തോളൂ, വഖ്തരിബ് അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞത്. അപ്പൊ കല്ല ലാ തുതിഉഹു വസ്ജൂദ് വഖ്തരിബ്, സുജൂദിന്റെ മഹത്വം അവിടെ അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓത്തിന്റെ സുജൂദ് പറഞ്ഞിട്ടുണ്ട്. ഓത്തിന്റെ സുജൂദ് എന്താ? ഓത്തിന്റെ സുജൂദിന് പറയാ തിലാവത്തിന്റെ സുജൂദ്. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്തുണ്ട്? അത് 15 സ്ഥലങ്ങളിലാണ് ഓത്തിന്റെ സുജൂദ്. 15 സ്ഥലങ്ങൾ അല്ലേ, സൂറത്ത് ആറാഫിൽ, റഅദ്, നഹ്ല്, ഇസ്റാ, മറിയം തുടങ്ങി ഇങ്ങനെ, പിന്നെ ഫുർഖാൻ, നംല്, പിന്നെ അതിന്റെ അടുക്ക് ഹജ്ജ്, ഹജ്ജിൽ രണ്ട് സ്ഥലങ്ങളിൽ, പിന്നെ പിന്നെ അലിഫ് ലാമീൻ സജദ, ഹാമീൻ സജദ, സ്വാദ്, അതിനിടയ്ക്ക് സ്വാദ്, പിന്നെ നജ്മ്, ഇൻഷിഖാഖ്, സൂറത്തുൽ അലഖ്. 15-ാമത്തെ സ്ഥാനം വിശുദ്ധ ഖുർആനിൽ ഓത്തിന്റെ സുജൂദ് ഉള്ളത് വസ്ജൂദ് വഖ്തരിബ് എന്ന ഈ സ്ഥലത്താണ്. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വതആല സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു, പിന്നെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. സുജൂദ് ചെയ്യൽ നിർബന്ധമല്ല, പക്ഷേ എങ്കിലും അതിന്റെ മഹത്വം, മനുഷ്യർ ഓത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ, ഓത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഇബിലീസ് കരയുമെന്നാണ്. ഇബിലീസ് പറയും, മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ അവന് സുജൂദ് ചെയ്തു, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ ഞാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇബിലീസ് കരഞ്ഞ് വിരണ്ടോടുന്നാണ്, പിന്തിരിഞ്ഞോടും എന്നാണ്. അപ്പോൾ ഓത്തിന്റെ സുജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാനിരിക്കുന്ന സഹാബത്തും സുജൂദ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ സുജൂദ് ചെയ്യണം ഇൻഷാല്ലാ കഴിഞ്ഞിട്ട്. പിന്നെ ഈ സുജൂദിൽ എന്താ ചെല്ലണ്ടേ? എന്താ സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അല്ലേ? ആ ദുആയാണ് ചെല്ലണ്ട്. വേറൊരു ദുആയുണ്ട്, എന്താ? അല്ലാഹുമ്മ ഖതുബ്ലി ബിഹാ ഇൻദക, അല്ലാഹുമ്മ ഖതുബ്ലി ബിഹാ ഇൻദക അജ്റ, وضع عني بها وزرا واحفظ لي بها واحفظها لي عندك ذخرا وتقبلها كما تقبلت من عبدك داوود. ആ ദുആയും സഹിയായി വന്നാണ്, മനസ്സിലായില്ലേ? അതും ആദ്യത്തെ ദുആയും അർത്ഥവത്താണ്, ഈ രണ്ടാമത്തെ ദുആയും അർത്ഥവത്താണ്. അല്ലാഹുമ്മ ഖതുബ് ലി ബിഹ, അല്ലാഹുവേ ഈ സുജൂദ് കൊണ്ട് നീ എനിക്ക് രേഖപ്പെടുത്തണമേ അജ്റ, കൂലി. وضع عني بها وزرا, അതിലൂടെ നീ ഈ സുജൂദ് നിമിത്തം നീ എനിക്ക് ഒഴിവാക്കണമേ ഒരു കുറ്റം, പാപം. വഹ്ഫളഹ ലി ഇൻദക ദുഹ്ര, ഈ സുജൂദിനെ നീ നിന്റെ അടുക്കൽ എനിക്കൊരു സൂക്ഷിപ്പ് സ്വത്താക്കണമേ, അവിടെ സംരക്ഷി വെക്കണമേ. വതഖബ്ബൽഹ മിന്നി കമാ തഖബ്ബൽത മിൻ അബ്ദിക ദാവൂദ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നീ സുജൂദ് സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്നും ഈ സുജൂദ് നീ സ്വീകരിക്കണമേ. മനസ്സിലായോ? അത് പഠിച്ചു വരി, അടുത്ത ആഴ്ച നമുക്ക് ഉപകരിക്കും ഇൻഷാല്ലാ. ഖലാസ്. ഈ സുജൂദിന് പിന്നെ നിസ്കാരത്തിലെ സുജൂദിന്റെ ഷർത്തുകൾ നിർബന്ധമല്ല, മനസ്സിലല്ലേ? എന്നാണ് ഖിബിലയ്ക്ക് തിരിഞ്ഞിട്ട് സുജൂദ് ചെയ്തോളണമെന്നില്ല, ശുദ്ധി ഷർത്തല്ല. പക്ഷേ ശുദ്ധിയോടുകൂടി ഖിബിലയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യലാണെന്ത്? ഏറ്റവും ഉത്തമം. അതിൽ നിഷ്കാരമൊന്നുമില്ല. പക്ഷെ അതൊരു നിസ്കാരത്തിലെ സുജൂദിന്റെ ഷർത്തുകൾ ആ കണിശതയിൽ ഈ സുജൂദിന് ബാധകല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്ത്രീ പിന്നെ അവര് പിന്നെ ഖുർആൻ മനപ്പാട് ഓതുകയാണ്, ശുദ്ധിയില്ല, സുജൂദിന്റെ സ്ഥാനം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സുജൂദ് ചെയ്യണേന് എന്തില്ല, വിലക്കില്ല, പ്രശ്നമല്ല. ഫിഷേ എന്തെങ്കിലും ഉണ്ടോ നിഷ്കാരം? തബ്ബത് അബൂലഹബിനെതിരല്ല, അബൂലഹബിനെ അറിയാം. സൂറത്തുൽ അലഖ് അബൂജഹലിനെതിരാന്നുള്ള അബൂജഹലിനെ അറിയാം. പക്ഷേ അബൂലഹബ് അബൂലഹബാണ്, അബൂജഹൽ ആരാണ്? അബൂജഹലുമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിലാണ് ഹിദായത്ത്. ഒരാളുടെ വലിപ്പവും അവന്റെ സ്വത്തും അവന്റെ സ്ഥാനവും ഒന്നല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് അരുളാൻ അതിനുള്ള ഹേതുകം. മനസ്സിലായല്ലേ? ഈ ആലമില്ലാഹു ഫീ ഖുലൂബിക്കും ഖൈറൻ യുഅതികും ഖൈറ, നിങ്ങളുടെ കൽബിൽ ഖൈർ അള്ളാഹു അറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഖൈർ നൽകും. അതെ, മൻ യഹ്ദിഹില്ലാഹു ഫഹുവൽ മുഹ്തദി, ആർക്ക് അള്ളാഹു ഹിദായത്തേകയോ അവനാണ് ഹിദായത്ത് സിദ്ധിച്ചവൻ. മനസ്സിലായോ? നമ്മളെപ്പോഴും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് പൊരുളറിഞ്ഞ് അർത്ഥറിഞ്ഞ് അതിന്റെ വില മനസ്സിലാക്കിയിട്ട് അള്ളാഹിനോട് ഹിദായത്തിന് തേടുക, അള്ളാഹ്ക്ക് ഹിദായത്തിന് തേടുക. അല്ലാതെ വല്യാപ്പാക്ക് ആന ഉണ്ടായിട്ട് പേരക്കുട്ടി മൂട് തറവീട്ടിനെങ്കിൽ താമ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു കേവല ചെല്ലല്ല, അത് വളരെ അർത്ഥവത്തായ ചെല്ലാണ്. അതേപോലെ നമ്മൾ കുറെ പിന്നെ ഇപ്പൊ പിന്നെ പാരമ്പര്യമാണ്, ആദർശത്തിൽ ജീവിച്ച ആളാണ്, ചെറുപ്പത്തിലെ ആദർശത്തിൽ വളർന്നതാണ്, ഈ മേനിയിലൊന്നും കഴിഞ്ഞിട്ട് കാര്യമല്ല. പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിനയാനിതമായി താണ് ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നിലനിർത്താനും നൽകിയ ഹിദായത്ത് അള്ളാഹു ഉയർത്താതെ ഇതിൽ അള്ളാഹു കാൽപാദങ്ങളെ പിടിച്ചു നിർത്താനും വേണ്ടിയിട്ട് വിനയാനിതമായിട്ട് തേടുക. മനസ്സിലായില്ലേ? പല വൻമരങ്ങളും വീണ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ?
അഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.